2022 മാർച്ച് 5 ശനിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ഇഴഞ്ഞിഴഞ്ഞ് തീരദേശ ഹൈവേ. കൊല്ലം ഡയറിയിൽ സി വിമൽകുമാർ എഴുതുന്നു. തീരമേഖലയ്ക്കും സംസ്ഥാനത്തെ ടൂറിസം വികസനത്തിനും പ്രതീക്ഷയേകുന്ന നിർദ്ദിഷ്ട തീരദേശ ഹൈവേ പദ്ധതി പ്രഖ്യാപിച്ച് 3 വർഷമായിട്ടും ഏതാനും ജില്ലകളിലൊഴികെ നിർമ്മാണം മന്ദഗതിയിലാണ്. ദേശീയപാതയിലെ വാഹന തിരക്ക് കുറയ്ക്കാനും സുഗമമായ ചരക്ക് ഗതാഗതവും വിനോദസഞ്ചാര വികസനവും ലക്ഷ്യമിടുന്ന തീരദേശ ഹൈവേ തിരുവനന്തപുരം പൂവാർ മുതൽ കാസർഗോഡ് തലപ്പാടി വരെ 657 കിലോമീറ്റർ നീളുന്നതാണ്. 9 തീരദേശ ജില്ലകളിലൂടെ കടന്നുപോകുന്ന പദ്ധതിയിൽ നിലവിലെ തീരദേശ റോഡുകളുടെ വീതി കൂട്ടിയും അതില്ലാത്തിടത്ത് പുതിയ പാത നിർമ്മിക്കാനുമാണ് വിഭാവനം ചെയ്യുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ സമുദ്രതീരത്തോട് ചേർന്നാണ് പാത കടന്നുപോകുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2018 ഒക്ടോബറിലാണ് പദ്ധതിക്ക് ഭരണാനുമതി നൽകിയത്. 2019 മാർച്ച് 10 അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാറേക്കര പാലം മുതൽ ഉണ്ണിയാൽ ജംഗ്ഷൻ വരെയുള്ള 15 കിലോമീറ്ററിലെ 1-ാം സ്ട്രെച്ചിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറത്ത് 2 റീച്ചുകളിൽ മാത്രമാണ് ഇപ്പോൾ ജോലി പുരോഗമിക്കുന്നത്. ചലനമറ്റ് കിടന്ന പദ്ധതിക്ക് 2ാം പിണറായി മന്ത്രിസഭ വന്നതോടെ ജീവൻ വെച്ചു തുടങ്ങി. ഫെബ്രുവരി 28 മുൻപ് വിശദ പദ്ധതി രേഖ തയ്യാറാക്കാനും ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കാനും മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിരുന്നു. തീരദേശപാതയുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നത് സംബന്ധിച്ച് അടുത്തിടെ ചേർന്ന അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. തീരദേശ ഹൈവേ സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്. പാതയുടെ നിർമ്മാണത്തിനാവശ്യമായ നടപടികൾ സമയബന്ധിതമായി നടപ്പാക്കുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. നിർമ്മാണം വിലയിരുത്താൻ 2 മാസത്തിലൊരിക്കൽ മന്ത്രിതല അവലോകന യോഗം ചേരും. ജില്ലാതലത്തിൽ കളക്ടർമാരെ പങ്കെടുപ്പിച്ച് വിലയിരുത്തൽ യോഗം നടത്തും. ഓരോ ജില്ലയിലെയും പാതയുടെ ഓരോ റീച്ചിന്റെ നിർമ്മാണം സംബന്ധിച്ചും വിലയിരുത്തും. പ്രശ്നങ്ങൾ ഉള്ളിടത്ത് നേരിട്ട് തന്നെ പങ്കെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തീരദേശപാതയുടെ വിശദ പദ്ധതി രേഖ തയ്യാറാക്കാൻ തിരഞ്ഞെടുത്ത ഏജൻസികളായ നാറ്റ്പാക്ക്, ഐഡെക്ക്, L&T എന്നിവയുടെ പ്രതിനിധികൾ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. തുടർന്നാണ് വിശദമായ പദ്ധതി രേഖ ഫെബ്രുവരി 28 മുൻപായി സമർപ്പിക്കാൻ 3 ഏജൻസികളോടും മന്ത്രി നിർദ്ദേശിച്ചത്. കിഫ്ബി ആദ്യം അംഗീകരിച്ച പദ്ധതിയിൽ സ്ഥലമെടുപ്പിനുള്ള തുക വകകൊള്ളിച്ചിരുന്നില്ല. പിന്നീട് മലപ്പുറം ജില്ലയിലെ 2 റീച്ചുകൾക്ക് സ്ഥലമെടുപ്പിന് 72 കോടി അനുവദിച്ചു. മറ്റു ഭാഗങ്ങളിലെ സ്ഥലമെടുപ്പിന് തുക ചോദിച്ച് മരാമത്ത് വകുപ്പ് കിഫ്ബിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ വർഷം പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ട പദ്ധതിക്ക് 6,500 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 9 ജില്ലകളിലായി 17 റീച്ചുകളായാണ് നിർമ്മാണം. ഏജൻസികൾ തയ്യാറാക്കിയ പദ്ധതി രേഖ ഉടൻ ലഭിക്കുമെന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബി ശ്രീകുമാർ പറഞ്ഞു. 2ാം പിണറായി സർക്കാരിന്റെ കേരയിൽ പോലെ 1ാം പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് തീരദേശ ഹൈവേ. 1993 തീരദേശ ഹൈവേ നാറ്റ്പാക്ക് വിഭാവനം ചെയ്തത്. സ്ഥലം കിട്ടുന്നിടത്ത് 12 മീറ്ററും മറ്റിടങ്ങളിൽ 8 മീറ്ററും വീതിയാണ് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ സൈക്കിൾ ട്രാക്ക് ഉൾപ്പെടെ 14 മീറ്റർ വീതി വേണമെന്ന് കിഫ്ബി കർശന നിലപാടെടുത്തു. തീരദേശത്ത് ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ പരിമിതികൾ മരാമത്ത് വകുപ്പ് കിഫ്ബിയെ ബോധ്യപ്പെടുത്തി. കഴിഞ്ഞ മന്ത്രിസഭയിലെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരനും കിഫ്ബി സിഇഒയും ചർച്ച നടത്തിയാണ് പദ്ധതി എങ്ങനെയും നടപ്പാക്കാൻ തീരുമാനിച്ചത്. പാത കടന്നുപോകുന്ന 44 മണ്ഡലങ്ങളിലെ MLA മാരുടെ സഹകരണത്തോടെ സ്ഥലമെടുപ്പ് ഊർജിതമാക്കാനും തീരുമാനിച്ചു. ഭൂമി ലഭ്യമായ സ്ഥലങ്ങളിൽ നിർമ്മാണം തുടങ്ങുക, മറ്റിടങ്ങളിൽ ന്യായവില നൽകി ഭൂമി ഏറ്റെടുക്കുക, ഒഴിപ്പിക്കുന്നവരെ പുനരധിവസിപ്പിക്കുക, തീരെ സ്ഥലം കിട്ടാത്ത ഭാഗത്ത് ഫ്ളൈഓവർ നിർമ്മിക്കുക അല്ലെങ്കിൽ പാത തിരിച്ചുവിടുക തുടങ്ങിയ തീരുമാനങ്ങളും എടുത്തു. തീരദേശ ഹൈവേ നടപ്പാക്കുമ്പോൾ കാര്യമായ കുടിയൊഴിപ്പിക്കൽ ഉണ്ടാകില്ലെന്ന് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നെങ്കിലും പലയിടത്തും സർവേ നടത്തുന്നതിനിടെ തന്നെ നാട്ടുകാരുടെ പ്രതിഷേധം ഉയർന്നു. നിലവിലുള്ള തീരദേശ റോഡ് വികസിപ്പിച്ചാൽ മതിയെന്ന് ചില കേന്ദ്രങ്ങൾ ആവശ്യമുന്നയിച്ചെങ്കിലും കൂടുതൽ പേരെ ഒഴിപ്പിക്കേണ്ട സാഹചര്യമുണ്ടാക്കുമെന്നതിനാൽ പരിഗണിച്ചിട്ടില്ല. കരിമണൽ വ്യവസായ മേഖലയ്ക്ക് ആശങ്ക. കൊല്ലം ജില്ലയിലെ നീണ്ടകര മുതൽ ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി വരെ 42 കിലോമീറ്റർ തീരമേഖലയിൽ വ്യാപിച്ചുകിടക്കുന്ന കരിമണലിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തീരദേശപാതയുടെ അലൈൻമെന്റ് ഏത് രീതിയിൽ വരുമെന്നത് സംബന്ധിച്ച് ഉത്കണ്ഠയിലാണ്. ചവറയിലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IRE സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KMML തീരത്തെ കരിമണൽ അധിഷ്ഠിത വ്യവസായങ്ങൾ. നീണ്ടകര മുതൽ കായംകുളം പൊഴി വരെയുള്ള 22 കിലോമീറ്ററാണ് ഈ ഫാക്ടറികൾക്കാവശ്യമായ പ്രകൃതിദത്ത കരിമണൽ നിക്ഷേപം ഉള്ളത്. IRE ചവറ ആലുവ യൂണിറ്റുകൾ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളായ KMML, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് എന്നിവയ്ക്കു പുറമെ ചില സ്വകാര്യ ഫാക്ടറികളും ചവറയിലെ കരിമണൽ നിക്ഷേപത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. തീരദേശപാത ഇതുവഴിയാണ് പോകുന്നതെങ്കിൽ കോടികൾ വിലയുള്ള കരിമണൽ നഷ്ടപ്പെടുകയും മണൽ ഖനനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നുമാണ് IRE KMML അധികൃതർ പറയുന്നത്. തീരദേശപാതയ്ക്കായി ഇതുവഴി സർവേ നടത്തിയപ്പോൾ സ്ഥാപന മേധാവികൾ ഈ ആശങ്ക ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ തീരദേശപാത നീണ്ടകരയിൽ നിന്ന് ദേശീയപാത 66 ബന്ധിപ്പിക്കേണ്ടിവരും. കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷൻ വരെ ദേശീയപാത വഴി പോയ ശേഷം പണിക്കർക്കടവ് പാലത്തിലൂടെ തീരദേശപാതയിലെത്തി ആലപ്പാട് വഴി പോകാം. ഈ മാസം 10 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന വലിയഴീക്കൽ പാലം വഴി ആലപ്പുഴ ജില്ലയിൽ കടക്കാം. നീണ്ടകര മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള 14 ദൂരം ദേശീയപാത വഴിയാക്കിയാൽ തീരദേശ ഹൈവേ എന്ന സങ്കല്പത്തിന് മങ്ങലേൽക്കുമെന്നാണ് വിലയിരുത്തുന്നത്. തീരത്തെ കരിമണൽ ഖനന മേഖലയിലൂടെ പോയാൽ രണ്ട് കൂറ്റൻ വ്യവസായങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ ഈ പ്രദേശം ഒഴിവാക്കിയുള്ള അലൈൻമെന്റിനാകും സാധ്യത.